ഖുർആന്റെ ഈ പ്രയോഗം വസ്സലിൽ ഇൻസാനും വിവാലിദൈഹി എന്നുള്ളത് മാത്രമാണ്. മാതാപിതാക്കളുടെ കാര്യത്തിൽ ഞാൻ മനുഷ്യന് വസിയത്ത് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. എന്നാൽ ഇതിന്റെ തഫ്സീർ വേറെ ആയത്തുകളിൽ വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളിൽ ഇതിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. അതിലൊന്ന് അങ്കബൂത്തിലെ എട്ടാമത്തെ ആയത്ത്. അതിൽ ആ വസ്സലിൽ ഇൻസാനും വിവാലിദൈഹി എന്നുള്ളതിന്റെ വിശദീകരണമാണ് ഹുസ്ന എന്ന് വന്നിട്ടുണ്ട്. അങ്കബൂത്തിലെ എട്ടാമത്തെ ആയത്ത് അതിന്റെ തഫ്സീറുകൾ എടുത്തു നോക്കണം. മാതാപിതാക്കൾക്ക് ഹുസ്ന ചെയ്യണം, എട്ടാമത്തെ ആയത്. അതിന്റെ മറ്റൊരു തഫ്സീർ വന്നിട്ടുള്ളത് അഹ്കാഫിലാണ്, അഹ്കാഫിലെ പതിനഞ്ചാമത്തെ ആയത്ത്. വസ്സലിൽ ഇൻസാനും വിവാലിദൈഹി എഹ്സാന, ഇതിൽ എഹ്സാൻ എന്നുള്ളതാണ് പ്രയോഗിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആന്റെ പല ആയത്തുകളിൽ ഇത് ആവർത്തിച്ചു വന്നിട്ടുണ്ട്, എഹ്സാൻ എന്നുള്ളത്. മാതാപിതാക്കൾക്ക് എഹ്സാൻ ചെയ്യണം എന്നുള്ളത്. ഈ പതിനഞ്ചാമത്തെ ആയത്തിന്റെ പ്രത്യേകത, അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഹമലത്തുഹു ഖുർഹൻ വളാത്തു ഖുർഹ വ ഹംലുഹു ഫിസാലുഹു സലാസുന ഷഹറൻ, കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ തഫ്സീറക്കങ്ങളെടുത്ത് പരിശോധിച്ചു. ഇവിടെ നമ്മൾ പഠിച്ചു വരുന്ന ലുഖ്മാലെ പതിനാലാമത്തെ ആയത്തിൽ വസ്സലിൽ ഇൻസാൻ വി വാലിദൈഹി എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിന്റെ തഫ്സീർ മറ്റുള്ള ആയത്തുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി തൊട്ട് താഴെയുള്ള ആയത്തുകളിൽ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ തഫ്സീറുകൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചേക്കാം. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഉള്ളത്, ബാധ്യത ഉള്ളത്, കടമുള്ളത് അള്ളാഹുവിനോടാണ്. അത് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിന്റെ കൂടെ അള്ളാഹു എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് എന്ത്? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം, അത് അള്ളാഹുവിന് കൊടുക്കേണ്ടത്, സൃഷ്ടികൾക്ക് കൊടുക്കേണ്ടതിൽ ഏറ്റവും ഒന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് അബിൽ വാലിദൈനി ഇഹ്സാന എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം, അതിന്റെ കൂടെ അള്ളാഹ് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ത്? മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട നന്മ എന്നുള്ളത്. ഖുർആനിൽ അത് പല സ്ഥലത്തും ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ പഠിക്കുന്ന പതിനഞ്ചാമത്തെ ആയത്തിൽ പറഞ്ഞ എന്താ, അനിഷ്കുറലി വലി വാലിദൈക്ക്, എനിക്ക് നന്ദി കാണിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞത് പതിനാലാമത്തെ ആയത്തിൽ അള്ളാഹുവിന് നന്ദി കാണിക്കണം. അതിന്റെ കൂടെ ചേർത്തി പറഞ്ഞത് ആരെ സംബന്ധിച്ച? മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. അപ്പൊ ഇതിനൊക്കെ ചില പ്രത്യേകതകളുണ്ട്. മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള ആയത്തുകൾ നമുക്ക് ഉപകരിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ആയത്തുകളൊക്കെ വളരെ പ്രസക്തമാണ്. കാരണം നിസ്കരിക്കുകയും നോമ്പ് നോക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ ഇന്ന് മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ വളരെ മോശമാണ്. വളരെ തറയായിട്ട് പെരുമാറുന്ന മക്കളാണ് പലർ. അപ്പൊ മാതാ അള്ളാഹുവിനോടുള്ള ഇബാദത്ത് മാത്രം ശരിയാക്കിയാൽ പോരാ, അതിൽ പെർഫെക്റ്റ് ആയിരിക്കും. മാതാപിതാക്കളുള്ള പെരുമാറ്റം വളരെ ചീപ്പായിട്ടായിരിക്കും പെരുമാറ്റം ഉണ്ടാകുക. അപ്പൊ വക്കലാ റബ്ബുക്ക് അല്ലാ താഴ്വതോ, പിന്നെ പറഞ്ഞത് അബിൽ വാലിദൈനി ഇഹ്സാന, അനിഷ്കുർലി, പിന്നെ പറഞ്ഞ എന്താ വലി വാലിദൈക്ക്. ഇതേപോലെ തന്നെ ഹദീസുകളിലും ഇതേ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ കാണാം. ഏറ്റവും വലിയ പാപം ദമ്പ ഏതാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞെന്താ, അലിഷറാക്കില്ല, അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യലാണ്. പിന്നെ പറഞ്ഞ ഏതാണ്? മാതാപിതാക്കളോടുള്ള ധിക്കാരാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ഹദീസുകളുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ പോകുന്നില്ല. അപ്പൊ ഇതൊക്കെ പരസ്പര ബന്ധിതമാണ്. അതേപോലെ തന്നെ ഏറ്റവും വലിയ തെറ്റാണെന്ത്? ഷിർക്ക് എന്നുള്ളത് ആദ്യം തന്നെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഹുഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോടുള്ള ധിക്കാർ. അപ്പൊ ഈ ആയത്തിൽ നിന്ന് ഈ രണ്ട് പതിനാല് പതിനഞ്ചാമത്തെ ആയത്തിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യുന്നതിന്റെ പ്രാധാന്യം ഒന്ന്, രണ്ട് അവരെ ധിക്കരിക്കുന്നതിന്റെ പിന്നെ അതിന്റെ എത്രത്തോളം വലിയ തിന്മയാണ് തെറ്റാണെന്നുള്ളത് ആണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നേരത്തെ പറഞ്ഞ ആയത്തിന്റെ തഫ്സീറുകൾ നിങ്ങൾ അതെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. ഇനി മാതാപിതാക്കൾക്ക് എഹ്സാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, പലരും മനസ്സിലാക്കിയിട്ടുള്ളത് അവർക്ക് ചെലവിന് കൊടുക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് തെറ്റാണ്. ഇവിടെ അത്തരത്തിലുള്ള ആയത്തുകളിലൊക്കെ എണ്ണി പറഞ്ഞിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സൂറത്തുകളൊക്കെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, ചെലവിന് കൊടുക്കുക എന്നുള്ളതല്ല. അങ്ങനെയാണെന്ന് പല മക്കളും മനസ്സിലാക്കിയില്ല. അവർക്ക് ചെലവിന് കൊടുത്താൽ അവരോടുള്ള എഹ്സാനായി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ തഫ്സീർ പറഞ്ഞ ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ, ഇതിൽ അവരെ ബഹുമാനിക്കുക, അവർക്ക് കൊടുക്കേണ്ട ആദരവ് കൊടുക്കുക എന്നുള്ളതാണ്. അവരെ അനുസരിക്കുക, അവരെ ബഹുമാനിക്കുക, അവരെ ആദരിക്കുക, അവരെ സ്നേഹിക്കുക, അവരെ വെറുപ്പിക്കാതിരിക്കുക, അവരോട് ദേഷ്യപ്പെടാതിരിക്കുക, അതായത് മാന്യമായൊരു പെരുമാറ്റം. യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന, മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? ബഹുമാനമാണ്, ആദരവാണ്, പരിഗണനയാണ്, മാന്യമായിട്ടുള്ള ഒരു പെരുമാറ്റം. ഇന്ന് ഇത് മാത്രം കൊടുക്കൂല, ബാക്കിയുള്ളതൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇത് മാത്രം അവർക്ക് കിട്ടേണ്ടത് എന്താണോ അതാണ്. എഹ്സാൻ എന്ന് പറഞ്ഞാല് അവർക്ക് പൈസ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല. അപ്പൊ ഇതില് എല്ലാ മുഫസ്സിരികളും പറഞ്ഞിട്ടുള്ള, അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണത്, മാതാപിതാക്കൾക്ക് പരിഗണന കൊടുക്കുക എന്നുള്ളത്. പ്രത്യേകിച്ചും അവർക്ക് പ്രായമായിട്ടുണ്ടെങ്കിൽ, അത് ഖുർആൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒന്നും വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. ഹദീസുകളിലും ആയത്തുകളിലൊക്കെ എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, അവർക്ക് പ്രായമായാലും എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത സമയത്ത് അവർക്ക് നന്മ ചെയ്യേണ്ട എന്നുള്ളതല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. കാരണം അതിന്റെ ത്യാഗം എന്താണെന്നുള്ളതാണ് പതിനാലാമത്തെ ആയത്തിൽ വിശദീകരിച്ചത്, മറ്റുള്ള ആയത്തുകളിലൊക്കെ വിശദീകരിച്ചത്. അല്ലെ, ഹമലത്ത് ഹുമുഹു വഹ്നിൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫീ ആമൈനി, അല്ലെ, ഗർഭധാരണം എന്നുള്ളത്, പ്രസവം എന്നുള്ളത്, മുലയിട്ടുക എന്നുള്ളത്, ഇതൊക്കെ അവർ പ്രത്യേകിച്ച് മാതാവ് വഹിച്ചിട്ടുള്ള ത്യാഗമാണ്. അപ്പൊ മാന്യമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് അവർ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്നത്തെ തലമുറ ഈ വിഷയത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ വളരെ മോശമാണ്. വീട്ടിൽ ഒരു വേലക്കാരിക്ക് കൊടുക്കുന്ന സ്ഥാനം പോലും ഇന്ന് പലരും മാതാപിതാക്കൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഒരു വേലക്കാരിക്ക് കൊടുക്കുന്ന സ്ഥാനം പോലുമില്ല, അതല്ല സ്വന്തം മക്കളെ സ്നേഹിക്കുന്നത് പോലുള്ള. അപ്പൊ ചെറിയ നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികൾ, അവർക്ക് കൊടുക്കുന്ന ഒരു സ്നേഹം പരിഗണന പോലും ഇന്ന് മാതാപിതാക്കൾ കിട്ടുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഈ സ്നേഹമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും ആഗ്രഹിക്കുന്നത്. കുട്ടികൾക്ക് കൊടുക്കുന്ന സ്നേഹം എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, കുട്ടികൾ ചിലപ്പോൾ വികൃതികൾ കാണിക്കും, ചിലപ്പോൾ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയും, ചിലപ്പോൾ വേറെന്തെങ്കിലുമൊക്കെ ചെയ്യും. അതേപോലെയാണ് നമ്മുടെ മാതാപിതാക്കൾ ചെയ്താലുണ്ടാകുന്ന സമീപനം. അവരെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ, അവരെന്തെങ്കിലും വിഡിത്തങ്ങൾ അല്ലെങ്കിൽ അബദ്ധങ്ങൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അവരിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ചാൽ, നമ്മുടെ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സ്നേഹം, ഒരു പരിഗണന, ആ രൂപത്തിൽ പോലും ആ ഒരു പരിഗണന പോലും മാതാപിതാക്കൾക്ക് ഇന്ന് കിട്ടുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ പിന്നെ പരിതപിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ വളരെ ചെറുപ്പത്തിലെ ഇരുപത്തിലുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കാത്തതിന്റെ വലിയൊരു പോരായ്മയുണ്ട്. നമ്മൾ സയൻസും കെമിസ്ട്രിയും ഫിസിക്സും മാത്സും ഒക്കെ പിന്നെ ട്യൂഷൻ കൊടുത്തിട്ട് അതിന്റെ മേലെ ട്യൂഷൻ കൊടുത്തിട്ടൊക്കെ പഠിപ്പിക്കും, അല്ലെ. കുട്ടികൾക്ക് ശ്വാസം പോലും വിടാതെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള കെമിസ്ട്രികളാണ്, ദുനിയാവിന്റെ കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും മക്കള് മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി അവരെ താമസിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വലിയൊരു പങ്കാർക്കുണ്ട്? ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്കുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. ഇതിൽ യാതൊരു സംശയമല്ല. അതൊക്കെ ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അവന്തിച്ചൊരു ഒരു സ്വന്തം വീട്ടില് ഒരു വേലക്കാരിന്റെ സ്ഥാനമല്ല മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ഈ നിസ്കരിക്കുന്ന ആൾക്കാരും നോമ്പ് നിൽക്കുന്ന ആൾക്കാരും സക്കാത്ത് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഈ കാര്യം കൂടി പരിഗണിക്കണം. അതിൽ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, അവരെ കരയിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. മാതാപിതാക്കളെ കരയിപ്പിക്കുക എന്നതുപോലും അതുപോലും എന്തിൽ പെടും? ഒക്കൂക്കിൽ പെടും എന്നുള്ളതാ. മാതാപിതാക്കളോടുള്ള ഒക്കൂക്ക് ഉണ്ടല്ലോ, മാതാപിതാക്കളോടുള്ള അധികാരം കാണിക്കല്. ഇബ്നു റളിയല്ലാഹുവിന്റെ വന്നിട്ടുള്ള അദ്ദേഹത്തിൽ നിന്നിട്ടുള്ള അസറിൽ അത് കാണാം. എന്ത് ബുക്കാ ഉൽ വാലിദൈന മിനൽ ഒക്കൂക്ക്, മാതാപിതാക്കളെ കരയിപ്പിക്കുക എന്നുള്ളത്, അവരെ കരയുക എന്നുള്ളത്. അവരെ ബുദ്ധിമുട്ടിക്കുക, അവരെ പ്രയാസപ്പെടുത്തുക, അവരെ ഇടങ്ങാറാക്കുക, അവരെ കുത്തിപ്പറയുക, അവരോട് മോശമായിട്ട് സംസാരിക്കുക, അതൊന്നൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പൊ അത് എന്ത് കാരണം കൊണ്ടാണെങ്കിലും മാതാപിതാക്കളെ കരയിപ്പിക്കുക എന്നത് പോലും എന്താണ്? നമ്മുടെ കാരണം കൊണ്ട് അവർ കരയുക എന്നുള്ളത്, അവരുടെ കണ്ണീരുറ്റുക എന്നുള്ളത് പോലും ഒക്കൂക്കിൽ പെടും എന്നുള്ളത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള അസറാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ അവർക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ കടന്നു പോകുന്നില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് ചോദിച്ചല്ലോ, അത് വളരെ പ്രസിദ്ധമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഞാനൊരു പെണ്ണിനെ കല്യാണം ആലോചിച്ചു, പക്ഷെ അവള് സമ്മതിച്ചില്ല, അവർ വേറൊരാളിട്ട് വിവാഹം ഉറപ്പിച്ചു, എനിക്ക് ദേഷ്യം വന്നു, ഞാൻ ആ പെണ്ണിനെ കൊന്നു, എനിക്ക് തൗബുണ്ടോ ചോദിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആദ്യ മനുഷ്യനോട് ചോദിച്ചതെന്ന് വെച്ചാൽ, നിന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോന്നാ ചോദിച്ചത്. ആ മനുഷ്യൻ പറഞ്ഞു, ഉമ്മ ജീവിച്ചിരിക്കണില്ല. പിന്നീട് ഇതിനെ സംബന്ധിച്ച് ഞാനതിനെ വിശദീകരിക്കുന്നില്ല. പിന്നീട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് എന്റെ ഹയാത്തി ഉമ്മിഹി, ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കാനുള്ള കാരണം എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന് കൊടുത്ത മറുപടി അന്ന് പ്രസക്തമാണ്, ഇന്നും പ്രസക്തമാണ്. കാരണം വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കൾ അല്ലെങ്കിൽ പിന്നെ ഉമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഡേ പോലും ഇന്ന് ലോകത്തുണ്ട്. പക്ഷെ ഖുർആൻ പതിനാല് നൂറ്റാണ്ട് മുമ്പ് ഈ കാര്യം പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന് പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ, ഇന്നി ലാ അഅലമു അമലൻ അഖറബ ഇലല്ലാഹി അസ്സ വജലാ മിൻ ബിരിൽ വാലിദൈതി, അള്ളാഹുവിലേക്ക് അടുക്കാൻ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിനേക്കാൾ മറ്റൊരു അമലും ഞാൻ കാണുന്നില്ല എന്നാ പറഞ്ഞത്. അള്ളാഹുവിലേക്ക് അടുക്കാൻ മാതാപിതാക്കൾക്ക് ബിർറ് ചെയ്യുന്നതിനേക്കാൾ, അവർക്ക് നന്മ ചെയ്തു കൊടുക്കുന്നതിനേക്കാൾ മറ്റൊരു അമലും ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ആര് പറഞ്ഞത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെ. യുദ്ധത്തിന് അനുവാദം ചോദിച്ചു തന്ന ഒരാളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചല്ലോ, നിന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഈ ഹദീസിലൊക്കെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളത് ഉമ്മയാണ്, അല്ലെ. നാല് പ്രാവശ്യം, മൂന്ന് പ്രാവശ്യം ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞു. എനിക്ക് ഏറ്റവും കൂടുതൽ കടമുള്ളത് ആരോടാണ്, കടപ്പാടുള്ളത് ആരോടാണ്? അത് ആവർത്തിച്ച് പറഞ്ഞു, ഉമ്മയാണ് ഉമ്മയാണ് എന്നുള്ളത്. റസൂലുള്ളാഹിനോട് ഇങ്ങനെ യുദ്ധത്തിനുള്ള അനുവാദം ചോദിച്ചപ്പോ, ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോന്ന് ചോദിച്ചപ്പോ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അയാളോട് റസൂലുള്ളാഹ പറഞ്ഞു, ഫൽജംഹ, എങ്കിൽ ആ ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്തു വെച്ചിട്ട് ആ ഉമ്മാന്റെ കൂടെ കൂടണം. ഫൈനൽ ജന്നത്ത തഹ്ത റിജ്ലൈഹ, കാരണം ആ ഉമ്മയുടെ രണ്ട് കാലിനടിയിലാണ് സ്വർഗം എന്നുള്ളതാണ് നസായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. ആ ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗം എന്നുള്ളതാണ്. അപ്പൊ ഉമ്മയും ഉപ്പയും എന്നുള്ളത് സ്വർഗത്തിന്റെ രണ്ട് വാതിലുകളാണ്. പലരും കരഞ്ഞിട്ടുണ്ട്, ഉമ്മ മരിച്ചപ്പോ കരഞ്ഞു, എന്തിനാ കരഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ സ്വർഗത്തിലേക്കുള്ള ഒരു വാതില് അടഞ്ഞു എന്നാ പറഞ്ഞത്, അതുകൊണ്ടാണ് കരയുന്നത് എന്നാ പറഞ്ഞത്. അപ്പൊ ഇത് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ അവർക്ക് ചെലവിന് കൊടുക്കുക എന്നുള്ളതല്ല, അത് നമ്മൾ ചെയ്യേണ്ടതാണ്. നമുക്കതിനുള്ള ശേഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മാതാപിതാക്കൾക്ക് വേറെ സാമ്പത്തികമായിട്ടുള്ള ശേഷി ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ടതാണ്. പക്ഷെ അവരെ മാന്യമായിട്ട് പരിഗണിക്കുക, നല്ലൊരു സംസാരം, അവരെ വെറുപ്പിക്കാതിരിക്കുക, അവരെ ആദരിക്കുക, അവരെ ബഹുമാനിക്കുക, ഇതൊക്കെ ഹദീസുകളിൽ അതേപോലെ തന്നെ ഒരുപാട് ആസാറുകളിൽ വന്നതാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അവർക്ക് മുന്നിൽ നടക്കുക, അവരോട് ശബ്ദമുയർത്തിക്കൊണ്ട് സംസാരിക്കുക, ഇതൊക്കെ ഒന്ന് പലരും ചെയ്യുന്ന കാര്യമാണ്. ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. എന്ത് ശബ്ദമുയർത്തിക്കൊണ്ട് മാതാപിതാക്കളോട് സംസാരിക്കുക എന്നുള്ളത്, ഇതൊക്കെ ചില ആളുകൾ ഒച്ചറിഞ്ഞത് കേട്ടാൽ ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. വലാ തക്കുല്ലഹുമ ഉഫിൻ എന്നുള്ളത് ഖുർആന്റെ കൽപ്പനയാണ്. ചില ആളുകളൊക്കെ സ്വന്തം പിതാവിനോട് മാതാവിനോടൊക്കെ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് കേട്ടാൽ അവന്റെ ദീൻ എവിടെ എന്നുള്ളത് തോന്നിപ്പോകും. അതുകൊണ്ടാണ് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത്, ദുനിയാവിൽ വെച്ചിട്ട് തന്നെ ശിക്ഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ് എന്താ, മാതാപിതാക്കളോടുള്ള വെക്കോക്ക്, മാതാപിതാക്കളോടുള്ള അനുസരണക്കേട് കാണിക്കുക, അവരെ ഉറപ്പിക്കുക എന്നുള്ളത്. അള്ളാഹു അവന് ദുനിയാവിൽ വെച്ചിട്ട് തന്നെ ശിക്ഷ കൊടുക്കുന്നുള്ളത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. ഇബ്നു അവൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ മാതാവ് ഒരിക്കൽ അദ്ദേഹത്തെ വിളിച്ചപ്പോ അദ്ദേഹം അതിന് ഉത്തരം കൊടുത്തു. ആ ചരിത്ര സംഭവത്തിൽ കാണാം, ഫഅലാ സൗതഹു, അങ്ങനെ അദ്ദേഹത്തിന്റെ ശബ്ദം ഉമ്മയുടെ ശബ്ദത്തെക്കാൾ കുറച്ച് ഉയർന്നു പോയി. അദ്ദേഹത്തിന് അതിൽ സങ്കടം തോണി, അദ്ദേഹം രണ്ട് അടിമകളെ മോചിപ്പിച്ചു എന്നുള്ളതാണ്. ഇതിന്റെ ഗൗരവം ആലോചിച്ച് വെക്കണം. കുറച്ച് ശബ്ദം ഉയർന്നു പോയി ഉമ്മാക്ക് ഉത്തരം കൊടുത്തപ്പോൾ, അതിന് പ്രായംചിത്തമായിക്കൊണ്ട് അദ്ദേഹം രണ്ട് അടിമകളെ മോചിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം അത്രത്തോളം ഗൗരവമുള്ള ഒരു തെറ്റാണത്. നമ്മളിത് ആരെങ്കിലും പരിഗണിക്കാറുണ്ടോ? അത് നമുക്ക് വേറെ വിഷയമായിട്ട് സംസാരിക്കേണ്ട വിഷയമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളൊന്നുണ്ട്. അതുകൊണ്ടാണ് അവര് ഈ ആയത്തില് അവർ ചെയ്ത ത്യാഗത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഉമ്മ ചെയ്ത ത്യാഗത്തെ സംബന്ധിച്ച് പ്രത്യേകം എടുത്ത് പറഞ്ഞത്, അല്ലേ? അവലത്ത് ഹുംബുഹു വഹനൻ അലാ വഹൻ. ആ മാതാപിതാക്കൾക്ക് വേണ്ട ഇഹ്സാന് ചെയ്തു കൊടുക്കുക, അവരോട് മാന്യമായി പെരുമാറുക, അവരോട് ദയ കാണിക്കുക, കാരുണ്യം കാണിക്കുക, അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക, അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. അവരോട് അനുസരണക്കേട് കാണിക്കാതിരിക്കുക ഒരു തരത്തിലും. അതാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഫിസാലുഹു ഫിയാമീൻ അനുഷ്കൃലി വലി വാലിദൈക ഇലയ്യൽ മസീഹ്. അത് പ്രത്യേകം എടുത്ത് പറഞ്ഞു. ഫിസാലിനത് വിശദീകരിച്ചു, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണം, മാതാപിതാക്കൾക്കും നന്ദി കാണിക്കണം. കാരണം അള്ളാഹുവിന്റെ കൂടെ ചേർത്ത് പറഞ്ഞു, മാതാപിതാക്കൾക്കും നന്ദി കാണിക്കണം. അനുഷ്കുർലി വലി വാലിദൈക ഇലയ്യൽ മസീഹ്, അതൊരു താക്കീതാണ്. എന്നിലേക്കാവുന്ന മടക്കം എന്നുള്ളത് ഒരു താക്കീതാണ്. ഇങ്ങനെ മാതാപിതാക്കളെ ധിക്കരിക്കുന്ന ആൾക്കാർ, അവർക്കുള്ള താക്കീതാണ് എന്ത്? ഇലയ്യൽ മസീഹ്, നിങ്ങൾ ചെയ്ത ദുഷ്പ്രവൃത്തി, തെറ്റ്, ഗുരുതരമായ കടുത്ത തെറ്റ്, കടുത്ത പാപം, അതിന്റെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ഇലയ്യൽ മസീഹ്, അതൊരു താക്കീത് കൂടി. എന്നിലേക്കാവുന്ന നിങ്ങൾ മടക്കും. ആ മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പതിനഞ്ചാമത്തെ ആയത്തിൽ പറയുന്ന വിഷയം എന്താ വെച്ചാൽ, ഇനി മാതാപിതാക്കൾ കാഫിരികളാണെങ്കിലോ ഒരു സംശയം വേണ്ട, ഇത് തന്നെയാണ് വിധി, അവർക്ക് ഇഹ്സാൻ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. എന്നാൽ തെറ്റായ കാര്യത്തിൽ അവരനുസരിക്കുകയും ചെയ്യരുത്. ഇത് നമ്മൾ പഠിച്ചേക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല, അത് നമുക്ക് വേറെ നമുക്ക് മനസ്സിലാക്കാം. മാതാപിതാക്കൾ കാഫിറുകളാണെങ്കിൽ അവരോട് സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? അവർക്ക് ഈ പറഞ്ഞതൊക്കെ ചെയ്തു കൊടുക്കണം, അവരോട് മാന്യമായിട്ട് പെരുമാറണം, അവർക്ക് ഇഹ്സാൻ ചെയ്തു കൊടുക്കണം. ദുനിയാവിന്റെ കാര്യത്തിൽ ഏതെല്ലാം രൂപത്തിൽ, നല്ല രൂപത്തിൽ അവരോട് സാഹസിക്കാൻ പറ്റുമോ ആ രൂപത്തിലൊക്കെ അവരോട് സാഹസിക്കണം. എന്നാൽ ആദർശത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്ക് പോകരുത്. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടാനുള്ള കാരണം മനസ്സിലാക്കിയിട്ടുണ്ടാവും. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മനസ്സിലായല്ലോ. അതിന്റെ സബബുൻ നുസൂല് പ്രത്യേകം എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാ തഫ്സീറിലും വന്നിട്ടുണ്ട്, ഞാനത് വിശദീകരിക്കുന്നില്ല. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം എന്ന് സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ഉമ്മ പറഞ്ഞു, ലാ അക്കുലു വലാ അഷ്റബു ഹത്താ അമൂത്, ഞാൻ മരിക്കുന്നത് വരെ ഞാനാണ് മരിക്കും, തിന്നൂല്ല, കുടിക്കൂല. ആ ഇസ്ലാം മതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അവസാനം നിന്നെ വിളിക്കും, ഉമ്മയെ കൊന്നവൻ എന്ന ആളുകളെ വിളിക്കും. അങ്ങനെ അവർ തിന്നില്ല, കുടിച്ചില്ല, അങ്ങനെ പല ദിവസങ്ങൾ. ആ സന്ദർഭത്തിൽ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ധീരമായിട്ടുള്ള ശബ്ദം, ഈ ഒരു ശബ്ദമാണ് ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം. അവർ പറഞ്ഞു, തഅലമീന വല്ലാ യാ ഉമ്മ ലൗകാനതിലക്കി മിഅത്തു നഫ്സിൻ ഫഖറജത് നഫ്സൻ നഫ്സൻ മാ തറക്തു ദീനി ഹാദാ ലി ഷൈഇൻ, അതുകൊണ്ട് ഫഖുലി വൈൻ ശിഇതി ലാ തൗക്കലി, ഒരു 100 ശരീരമുണ്ടായാലും അതൊക്കെ തന്നെ എന്റെ മുന്നിൽ മരിച്ചു വീണാലും ശരി, ഈ ദീന് ഞാൻ ഒഴിവാക്കൂല, നിങ്ങൾക്ക് വേണമെങ്കിൽ കുടിച്ചോ. ഈ സന്ദർഭത്തിൽ ഫൗൻസിലത്ത് ഹാദിഹിൽ ആയ ഈ സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് എന്നുള്ളത് എല്ലാ തഫ്സീറുകളിലും വന്നിട്ടുണ്ട്. അപ്പൊ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിന്റെ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത്. അതാണ് എന്ത് വൈൻ ജഹദാക്ക അലാൻ തുശ്രിക്കബി മാലിശ്രക ബിഹി എൽമുൻ. ഷിർക്കാണ്, ഷിർക്കിന് തെളിവില്ല. ആ വിഷയത്തിൽ നിന്റെ മാതാപിതാക്കൾ നിന്നോട് കൽപ്പിച്ചാലോ ആ വിഷയത്തിൽ അവരനുസരിക്കുന്ന, അത് ഹദീസിലും വന്നതാണല്ലോ. എന്ത്, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് സൃഷ്ടികളോട് അനുസരണം പാടില്ല അല്ലേ? പ്രത്യേക ദിശയത് പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരാളെ അനുസരിക്കരുത് എന്നുള്ളതാണ്. ഇത് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലെ സ്ഥിരപ്പെട്ട ഒരു സംഗതിയാണ്. എന്നാൽ അവർ കാഫിറുകളാണെന്ന് കരുതി അവരോട് മോശമായിട്ട് പെരുമാറാൻ പാടില്ല. മാന്യമായി അവരോട് പെരുമാറണം ദുനിയാവിന്റെ വിഷയത്തിൽ. ദുനിയാവിൽ ചെയ്തു കൊടുക്കേണ്ട കടമകളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കണം, നല്ല രൂപത്തിൽ അവരോട് സംസാരിക്കണം. അപ്പൊ കാഫിറായ മാതാപിതാക്കളോട് പോലും ഈ ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടത്. ഇന്ന് നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം നല്ല പല സംഘടനകളാണ്, ചിലപ്പോൾ ഖുറാഫി ആയിരിക്കും, അതല്ലെങ്കിൽ സംഘടനാപരമായി ടൈപ്പ്റൈറ്റേഴ്സ് ഉള്ള പിന്നെ വിഭാഗത്തിലായിരിക്കും. മക്കളൊരു സംഘടനയിലായിരിക്കും, മാതാപിതാക്കൾ വേറൊരു സംഘടനയിലായിരിക്കും. അങ്ങനെ വേറൊരു സംഘടനയിൽ വരുമ്പോൾ അപ്പൊ ഈ സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളിൽ പോലും മാതാപിതാക്കളോടും വളരെ മോശമായിട്ട് പെരുമാറുന്ന ആളുകളുണ്ട്. അപ്പൊ ഒരു കാഫിറിനോട് പോലും ഖുർആൻ പറഞ്ഞ എന്താ, മാതാപിതാക്കൾ കാഫിറാണെങ്കിൽ പോലും ആദർശത്തിന്റെ വിഷയത്തിൽ അവർ പറയുന്നത് കേൾക്കാനനുസരിക്കാനും പാടില്ല എന്നുള്ളതാ. ഇത് ഖുർആന്റെ നസ്സല്ലേ? ഒരു താടി വളർത്തിയിട്ട് എന്താ കാര്യം, അല്ലെങ്കിൽ നെര്യാണിക്ക് മുകളിൽ പാൻ്റ് എടുത്തിട്ട് എന്താ കാര്യം, അല്ലെങ്കിൽ ഞാൻ വളരെ സ്ട്രിക്റ്റാണ്, ഞാൻ വളരെ സ്ട്രോങ് ആണെന്ന് പറയും. മാതാപിതാവും ചിലപ്പോൾ ഒരു ഖുറാഫി ആയിരിക്കും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിദ്യാർത്ഥിന്റെ വാദമുള്ള ആളായിരിക്കും, അതല്ലെങ്കിൽ മകൻ സ്വീകരിച്ചതിന് വിരുദ്ധമായിട്ടുള്ള ഒരു പിന്നെ സംഘടനയിൽ സ്വീകരിച്ചിട്ടുള്ള ആളെ പിന്നെ നിലപാട് സ്വീകരിച്ചിട്ടുള്ള മാതാപിതാക്കളായിരിക്കും. അപ്പൊ എന്നിട്ട് വളരെ മോശമായിട്ട് അവരോട് പെരുമാറുക, അവരോട് തട്ടിക്കാരി സംസാരിക്കുക, അവരോട് അനുസരണക്കേട് കാണിക്കുക, അവരോട് ധിക്കാരം കാണിക്കുക. അപ്പൊ കാഫിറായ മാതാപിതാക്കളോട് പോലും ഖുർആൻ പറഞ്ഞെന്താ, വസ്വാഹിബുഹും, അതിന്റെ തഫ്സീറുകളൊന്നും എടുത്തു നോക്കി, ഞാനത് വിശദീകരിച്ചാലേ നമുക്ക് ഇന്ന് ഈ ആയത്ത് തീർക്കാൻ കഴിയില്ല. വസ്വാഹിബുഹും ഫിദ്ദുനിയ മഅറൂഫ, ദുനിയാവില് ദുനിയാവിന്റെ വിഷയങ്ങളിൽ അവരോട് നല്ല രൂപത്തിൽ സഹവസിക്കണം എന്നുള്ളതാ, മാന്യമായിട്ട് അവരോട് പെരുമാറണം എന്നുള്ളതാ. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഖുർത്തബി റഹ്മത്തുള്ളാഹി പറഞ്ഞെന്താ വെച്ചാൽ, വല്ല ആയത്ത് ദലീലുൻ, ഈ ആയത്ത് തെളിവാണ്, അല സിലത്തിൽ അബവയിൽ കാഫിറയെ, മാതാപിതാക്കൾ കാഫിറാണെങ്കിൽ അവരോട് കുടുംബബന്ധം ചേർത്തണം എന്നുള്ളതിന് ഈ ആയത്ത് തെളിവാണ്. വിമ അംകന മിനൽ മാൽ ഇൻകാന ഫഖീറൈനി, മാതാപിതാക്കൾ ദരിദ്രരാണെങ്കിൽ സാധ്യമാവുന്ന രൂപത്തിൽ സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കണം. അതേപോലെ തന്നെ ഇലാനത്തിൽ കൗലി, മാന്യമായ സംസാരം അവരോട് വേണം. ബദ്വായിലൽ ഇസ്ലാമി ബിരിഫ്കിൻ, കാഫിറാണെങ്കിൽ ഇസ്ലാമിലേക്ക് ദയോടുകൂടി കാരുണ്യത്തോടുകൂടി ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്യണം. ഇതൊക്കെ ഖുർത്തബി വിശദീകരിച്ചതാണ്, ഈ ആയത്തിൽ തെളിവുണ്ടെന്നാണ് പറഞ്ഞത്. ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഇതേ ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞത് എന്താ അറിയോ, എന്താണ് വസാഹിബും ഫിദ്ദുനിയ മഅറൂഫ എന്ന് പറഞ്ഞാൽ, യഅനി സുഹബത്തൻ മഅറൂഫ ലൈസ ഫീഹ ഉരുഫൻ, മഅറൂഫായിട്ടുള്ള സഹവാസം എന്ന് പറഞ്ഞാൽ കാഫിറായ മാതാപിതാക്കളോട് കാണിക്കേണ്ട മഅറൂഫ് എന്താണെന്നുള്ളതിന് ഇബ്നു സൈമി കൊടുക്കുന്ന ശറഅ്, ലൈസ ഫീഹ ഉനുഫുൻ, പരുഷമായിട്ട് അവരോട് പെരുമാറരുത്, വലൈസ ഫീഹ തൗബീഹുൻ, അവരെ നിന്ദിക്കരുത്, അവരെ നിസാരമാക്കരുത്, വലാലവും അവരെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കരുത്, വലൈസ ഫീഹ നഫ്സുൻ മിമാ യജിബു ലഹുമ ഫകാന ഹാദാവുല, അവർക്ക് കൊടുക്കേണ്ട കടമകളിൽ യാതൊരുവിധ കുറവും വരുത്തരുത്. ഇതൊക്കെ ആര് വിശദീകരിക്കുകയാണ്? ഇത് കാഫിറായ മാതാപിതാക്കളോട് പോലും ഇങ്ങനെയാണ് കൽപ്പിക്കപ്പെട്ടുള്ളതെങ്കിൽ നമ്മൾ ആലോചിക്കും നമ്മൾ ചെയ്യുന്നതിന്റെ ഗൗരവം എത്രയാണെന്നുള്ളത്. ഇതൊക്കെ പാടെ വിശദീകരിക്കേണ്ട സംഗതിയാണ്, ഇത് മാത്രം ഒരു വിഷയം എടുത്ത് വിശദീകരിക്കേണ്ട സംഗതിയാണ് അല്ലെ, ഇത് മാത്രം. അപ്പൊ അത് ശരിയല്ല. അപ്പൊ സംഘടനാപരമായിട്ടുള്ള അഭിപ്രായറ്റേഴ്സ് ആണെങ്കിലും ശരി, ഇനി അതല്ല നമ്മുടെ കേരളത്തിലുള്ള വേറെ വല്ല പിന്നെ വകുപ്പിലാണെങ്കിലും ശരി, അവര് കാഫിറാണെങ്കിലും ശരി, ആദർശത്തിന്റെ വിഷയത്തിൽ അവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു ബാധ്യതയില്ല, അത് കേൾക്കേണ്ട കാര്യമില്ല. കാരണം നേരത്തെ പറഞ്ഞ ഹദീസ് പറഞ്ഞു, ഖുർആന്റെ നസ്വ അതാണ്, ഫലാ തുതിഉഹുമ എന്നുള്ളതാ പറഞ്ഞിട്ടുള്ളത്, അവരനുസരിക്കരുത് എന്നുള്ളതാണ്. അത് പറഞ്ഞതിന്റെ കൂടെ എന്ത് പറഞ്ഞു, അപ്പൊ ഇസ്ലാമിന്റെ നിലപാട് വളരെ ക്ലിയറാണ്, മുസ്ലിമായ ഉടനെ കാഫിറായ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കല്ലേ ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ തന്റെ ആദർശത്തിന് വിരുദ്ധമായിട്ട് നിൽക്കുന്ന മാതാപിതാക്കളോട് മോശമായിട്ട് പെരുമാറല്ലോ വേണ്ടത്, എന്നും കച്ചറയിരിക്കും ചെലവ് കൊടുക്കും, അനാവശ്യം ചീത്ത വരെ വിളിക്കുന്ന മക്കളല്ലേ, ഇത്തരത്തിലുള്ള വിഷയങ്ങളുടെ പേരിൽ അവരടിക്കുന്ന ആളുകളുണ്ട് അല്ലേ, എന്തൊക്കെ മോശമായിട്ടാണ്, അനാവശ്യം വളരെ മോശമായിട്ട് പെരുമാറുന്ന പിന്നെ ആളുകൾ. അപ്പൊ കാഫിറായ ആളുകളോട് പോലും മാതാപിതാക്കളോട് പോലും മാന്യമായിട്ട് പെരുമാറണം എന്നുള്ളതാണ് പഠിപ്പിക്കപ്പെട്ടുള്ളത്. അതിന്റെ വിശദീകരണ ഹദീസിൽ വന്നിട്ടുണ്ട്, അസ്മാ റളിയല്ലാഹു തആല അൻഹ, അവരുടെ അമ്മ കാഫിറത്തായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രങ്ങൾ വരുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്റെ ഉമ്മയുമായിട്ട് ഞാൻ ബന്ധം സ്ഥാപിക്കണോ, കാരണം ഉമ്മ കാഫിറാണ്, അതായത് ഞാൻ ആ ബന്ധം വിച്ഛേദിച്ച് കളയണോ. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിന് പ്രസക്തിയുണ്ട്, കാഫിറിനോട് സ്വീകരിക്കേണ്ട സമീപനം എന്താണ്, അല്ലെങ്കിൽ മാതാപിതാക്കൾ കാഫിറുകളാണെങ്കിൽ അവരോട് സ്വീകരിക്കേണ്ട സമീപനം എന്താണ്. അത് ഖുർആന്റെ നസ്സാണിത്, ഇസ്ലാം തെറ്റിദ്ധരിക്കുന്നുണ്ട്, വിവരമില്ലാത്ത ഈ ആളുകൾ ചെയ്യുന്നത് കണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്ന് മൊത്തത്തിൽ അതാണല്ലോ. അല്ലെങ്കിലേ തെറ്റിദ്ധരിപ്പിക്കണം. അതിന്റെ കൂടെ ഇത്തരത്തിലുള്ള ചില പിന്നെ മുറിവൈദ്യന്മാരായ ആളുകൾ സ്വീകരിക്കുന്ന സമീപനം, ശ്രീമാലി പിന്നെ കാഫിറായ മാതാപിതാക്കൾ ചവിട്ടി പുറത്താക്കുക, അതല്ലെങ്കിൽ മാതാപിതാക്കൾ ആദർശ വിരുദ്ധരാണെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് അവരെ പുറത്താക്കുന്ന, അവരോട് എത്രയോ മിണ്ടാ നടക്കുന്ന ആളുകളുണ്ട്. അവരോട് സംസാരിക്കൂല, ഉപ്പാന്ന് വിളിക്കൂല, ഉമ്മാന്ന് വിളിക്കൂല, വളരെ മോശമായിട്ട് സംസാരിക്കും. വൃത്തികെട്ട രൂപത്തിൽ അവരോട് പെരുമാറുക. അപ്പൊ അസ്മാ റളിയല്ലാഹു തആല ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. റസൂലുള്ളാഹി മറുപടി തന്നെ, നഅം ശരി ഉമ്മക്കി, നിന്റെ മാതാവിനോട് നീ ബന്ധം സ്ഥാപിച്ചു. ഇതൊക്കെ പിന്നെ വിശദീകരിക്കപ്പെടേണ്ട സംഗതികളാണ്. അപ്പൊ ആ ബന്ധം നിലനിർത്താനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോട് പഠിപ്പിക്കുന്നത്? അസ്മാ റളിയല്ലാഹു തആലയോട് പഠിപ്പിക്കുന്നത്. ഞാനിതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോ മാതാപിതാക്കൾ കാഫിറാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഖുർആന്റെ നസ്സാണ് വസാഹിബു മാ ഫി ദുനിയ മഅറഫ, ആ കാര്യമാണ് അസ്മാ റളിയല്ലാഹു തആലയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. അതാണ് തഫ്സീറുകളിൽ പിന്നെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇബ്നു കസീറിന്റെ തഫ്സീറുകൾ എടുത്തോ, ഈ വിഷയത്തിൽ ഈ ആയത്തിൽ പഠിപ്പിക്കപ്പെട്ടുള്ള തഫ്സീറുകളൊക്കെ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ ഈ കാര്യം വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതാണ് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ളത്. വത്തവി സബീലമൻ അനാബ ഇലയ്യ ഥുമ്മ ഇലയ്യ മർജിയുകും ഫഅനബ്ബിയുകും ബിമാ കുന്തും തഅമലൂൻ, നീ പിൻപറ്റുകയും ചെയ്യണം, എന്നിലേക്ക് ഖേദിച്ച്. അനാബ എന്ന് പറഞ്ഞാൽ ഖേദിച്ച് മടങ്ങുക, റജ, നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. എന്നിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന അവന്റെ മാർഗം, ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് എന്നുള്ള അഭിപ്രായമുണ്ട്. അതല്ലെങ്കിൽ ഒക്കെ ഇതിന്റെ തനവുമാണ്, ഏത് ഇഖ്തിലാഫ് തനവുമാണ് ഇവിടെ തഫ്സീറുകൾ, അതൊക്കെ ഉദ്ദേശിക്കപ്പെടാം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗമാണ്, അതല്ലെങ്കിൽ സ്വഹാബത്തിന്റെ മാർഗമാണ്, അതൊക്കെ തിരിപ്പെടും. വത്തബി സബീലമൻ അനാബ ഇലയ്യ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്നുള്ളത് ഉദ്ദേശിക്കപ്പെടാനുള്ള കാരണം എന്താ വെച്ചാല്, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ ഇസ്ലാമം സ്വീകരിച്ചിട്ടുള്ളത് ഈ ആരുടെ കയ്യിലൂടെയാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേനയാണ്. അതുകൊണ്ടാണ് അവിടെ പ്രത്യേക എടുത്ത് പറയാനുള്ള കാരണം, വത്തബി, നീ പിൻപറ്റണം. സബീലമൻ അനാബയിലെ, എന്നിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവന്റെ മാർഗം. സുമ്മ ഇലയ്യ മർജിയേക്കും, കണ്ടോ, പിന്നീട് എന്നിലേക്കാകും നിങ്ങളുടെ മടക്കം. അപ്പൊ നമ്മളൊക്കെ ആരാണെങ്കിലും ശരി, ഇതൊന്നും പറഞ്ഞാലും ചില ആളുകൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ധിക്കാരായിരിക്കും, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവുക, അവര് ദരിദ്രരായിരിക്കും, പണക്കാരനായിരിക്കും, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഒക്കെ അവരോട് ദ്രോഹം ചെയ്യുന്ന ആളുകൾ, അവരെ വേദനിപ്പിക്കുന്ന ആളുകൾ, അവരെ കരയിപ്പിക്കുന്ന ആളുകൾ, അത് കാഫിറായ മാതാപിതാക്കളാണെങ്കിലും ശരി, സുമ്മ ഇലയ്യ മർജിയുക്കും, എന്നിലേക്കാകുന്നു പിന്നീട് നിങ്ങളുടെ മടക്കം. ഇതെല്ലാവരും എല്ലാവർക്കുള്ള ഒരു താക്കീതാണ്, എല്ലാവർക്കുമുള്ള താക്കീത്. ഫൗനബ്ബിയുക്കും, അപ്പൊ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരും. ബിമാ കുന്തു തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് എന്ത് ചെയ്യും? ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരും, പറഞ്ഞുതരും. അവിടെ വിചാരണ ഉണ്ടാകും, ഒരാളും രക്ഷപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് ദുനിയാവിൽ നമ്മൾ എത്ര വലുതാണെങ്കിലും ശരി, നമ്മൾ എത്ര ഉന്നതരാണെങ്കിലും ശരി, ഇത്ര വലിയ ശമ്പളം വാങ്ങുന്ന ആൾക്കാരാണെങ്കിലും ശരി, സ്വന്തം മാതാപിതാക്കളെ പരിഗണിക്കുക എന്നുള്ളതാണ്, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്, അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ട് നിൽക്കുക എന്നുള്ളതാണ്, അവരുടെ മുന്നിൽ ശബ്ദം ഉയർത്തി സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്, അവരുടെ മുന്നിൽ നടക്കുന്നത് പോലും, അല്ലെ, ചില റിപ്പോർട്ടുകളിലൊക്കെ അത് വന്നിട്ടുണ്ട്, സഹാബികളിൽ നിന്നുള്ള റിപ്പോർട്ടിൽ, അവരുടെ മുന്നിൽ നടക്കുന്നത് പോലും അതുപോലും ശ്രദ്ധിക്കണം എന്നുള്ളത്. അങ്ങനെ ഓരോന്നും ഓരോ കാര്യത്തിലും അത്രത്തോളം ആദരവ് കിട്ടേണ്ട ആളുകളാണ് ആര്? നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ എന്നുള്ളത്. അപ്പൊ അവരെ സ്നേഹിക്കുക, മതിയാകോളം സ്നേഹം കൊടുക്കുക, മതിയാകോളം ആദരിക്കുക, അവരുടെ മനസ്സ് നിറച്ചു കൊടുക്കുക, അവരെ കരയിപ്പിക്കാതിരിക്കുക. അപ്പൊ ആ ഒരു സന്ദേശമാണ് ഈ രണ്ടായത്തുകൾ നിട്ട്. അതേപോലെ തന്നെ അവർ കാഫിറുകളാണെങ്കിലും ശരി, ആദർശത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ആരും ചെയ്തു കൊടുക്കണ്ട. അതാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിന്റെ സംഭവം, അതാണ് ഈ ആയത്തിന്റെ സബബുൻ നുസൂല്. എന്നാൽ അതല്ലാത്ത നന്മകളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാം, അതിനൊരു വിരോധമല്ല. അവർക്ക് ബിർറ് ചെയ്തു കൊടുക്കുക, അവർക്ക് ഏഹ്സാന് ചെയ്തു കൊടുക്കാം. അപ്പൊ നാളെ ഒരു പരലോകം ഉണ്ടെന്നുള്ളത് നമ്മൾ ഓർമ്മിക്കുക, അതിനനുസരിച്ചിട്ട് നമ്മുടെ അമലുകളെ നന്നാക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യും.